வர்த்தனாரீஸ்வர பிரதிமதன் முன்னில் அஞ்சலி கூப்பினி நிற்கும்போ மனசு துடித்தது பக்தி கொண்டோ மற்றொரு மதுரிக்கும் ஓர்ம கொண்டோ.
சுப்ரபாதம். ഇന്ന് ജനുവരി 30. ഇന്ന് ജനിച്ച നമ്മുടെ നായകൻ ആദ്യമായി ടോൾസ്റ്റോയെ അങ്ങേരുടെ ഉത്സവത്തിൽ യസ്നയ്യ പൊളിയാനയിൽ പോയി കണ്ടപ്പോൾ ടോൾസ്റ്റോയുടെ പക്കത്ത് നിന്ന് ജലദോഷം പിടിപെട്ടു. അങ്ങനെ ഒരു നിർഭാഗ്യമുണ്ടായതൊഴിച്ചാൽ ആ കൂടിക്കാഴ്ച വഴി അവർ തമ്മിൽ നീണ്ട സൗഹൃദ ബന്ധത്തിന് വഴിതെളിച്ചു. എന്ന് മാത്രമല്ല, അവർക്ക് അവരുടെ ലിഖിതങ്ങളെ കുറിച്ച് പരസ്പരം മോശമായും പുകഴ്ത്തിയും പരാമർശിക്കാനുള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ടായി. ഒരിക്കൽ ടോൾസ്റ്റോയെ എഴുതിക്കൊണ്ടിരുന്ന റിസറക്ഷന്റെ മാനുസ്ക്രിപ്റ്റ് വായിച്ചിട്ട് നമ്മുടെ പാവ്ലോവിക് അതിനെ ജയിൽ ശിക്ഷയുടെ കണക്കിലുണ്ടായിരുന്ന അപാകത കാട്ടിക്കൊടുക്കുകയും ടോൾസ്റ്റോയ് തൽക്ഷണം സന്തോഷത്തോടെ തിരുത്തി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ നായകന്റെ അപ്പൻ പലചരക്ക് കട നടത്തിയാണ് കുടുംബത്തെ പൂറ്റിയിരുന്നത്. ആളൊരു ചൂടനായിരുന്നതിനാൽ ഭാര്യയും മക്കളും വളരെ ക്രൂരമായാണ് പെരുമാറിയത് അവരോട്. അത് പക്ഷെ പ്രയോജനപ്പെട്ടു. അപ്പൻ കാട്ടിയ ഹിപ്പോക്രസിയും അബ്യൂസീവ്നെസ്സും ഒക്കെ പാവ്ലോവിക്കിന്റെ കഥാപാത്രങ്ങളിൽ നിഴലിച്ചു പിൽക്കാലത്ത്. അപ്പൻ ബാങ്ക്റപ്റ്റ് ആയതിനെ തുടർന്ന് സാമ്പത്തിക കഷ്ടപ്പാടുകൾ വന്നപ്പോൾ നമ്മുടെ കക്ഷി വരുമാന മാർഗത്തിനായി ഗോൾഡ് ഫിഞ്ചസ് പക്ഷികളെ പിടിച്ചു വിറ്റു, സ്കെച്ചുകൾ വരച്ച് ഇത്തിരി കാശുണ്ടാക്കി, ചെറിയ തോതിൽ ട്യൂഷനും എടുത്തു. ആള് ഡോക്ടർ ആയെങ്കിലും അതിന്റെ പ്രാക്ടീസ് വഴി വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായില്ല, മറിച്ച് പാവങ്ങളെ ഫീസ് മേടിക്കാതെ ചികിത്സിക്കുകയും ചെയ്തു. കാശുണ്ടാക്കാനാണ് നാടകങ്ങൾ രചിച്ചു തുടങ്ങുന്നത്. താമസിയാതെ അതിൽ 4 ആരംഭത്തിൽ പ്രസിദ്ധി ആർജിച്ചില്ലെങ്കിലും ടോൾസ്റ്റോ പോലും മോശമായി പറഞ്ഞു അതിനെക്കുറിച്ച്. പക്ഷെ പതിയെ അവ പേരെടുത്തു. അതിന്റെ കൂട്ടത്തിൽ ആന്റൺ എഴുതിയ ചെറുകഥകളിൽ ദൈനംദിന ജീവിതത്തിന്റെ സങ്കീർണതയും ബോറിംഗ്നെസ്സും ഉൾക്കൊള്ളിച്ചപ്പോൾ ആധുനികം എന്നുള്ള തസ്കിയയിൽ കയറിപ്പറ്റി. വായനക്കാരുടെ ഇടയിൽ കുറച്ചൊക്കെ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ മുഴുവൻ പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ആന്റൺ പാവ്ലോവിക് ചെക്കോവ്. അപ്പോഴാണ് സെയിന്റ് പീറ്റേഴ്സ്ബർഗിൽ ന്യൂ ടൈംസ് എന്നുള്ള പത്രം നടത്തിയിരുന്ന ഒരു കോടീശ്വരൻ നല്ല പണം കൊടുത്ത് ചെക്കോവിനെ പത്രത്തിൽ എഴുതാനായി അങ്ങോട്ട് ക്ഷണിക്കുന്നതും കുറച്ചൊക്കെ സാമ്പത്തികമായി പച്ചപിടിച്ചു തുടങ്ങുന്നതും. വ്ലാഡിമിർ ലെനിൻ പിൽക്കാലത്ത് സുഹൃത്തുക്കളോട് ചെക്കോവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: വാസ്തവത്തിൽ ചെക്കോവാണ് എന്നെ തികച്ചും വിപ്ലവകാരി ആക്കുന്നത്. കാരണം വാർഡ് നമ്പർ 6 വായിച്ചപ്പോൾ ഞാൻ ആ വാർഡിലെ തടവുകാരനായി പോലെ ശക്തമായ അനുഭൂതി ഉണ്ടായി. നാടക രചയിതാവായിട്ടാണ് തുടങ്ങിയതെങ്കിലും ചരിത്രം ചെക്കോവിനെ ഇന്ന് ഓർമ്മിക്കുന്നത് ചെറുകഥാകൃത്തായിട്ടാണ്. ധാരാളം നല്ല കഥകളുടെ കൂട്ടത്തിൽ എടുത്തു പറയാവുന്നത് ദ ലേഡി വിത്ത് ദ ഡോഗ് ആവണം. ചെക്കോവിന്റെ കഥകളിൽ ഒരു ഹീറോ എന്ന് വിളിക്കാവുന്ന ക്യാരക്ടർ ചുരുക്കമാണ്. മിക്കതും സാധാരണക്കാര്, പൂക്കിരികൾ, കുറുകുരന്മാർ എന്നിങ്ങനെ ഡിപ്രസിംഗ് കഥാപാത്രങ്ങളാണെങ്കിലും വളരെയധികം റിയലിസം തുളുമ്പുന്ന കഥകൾ അക്കാലത്ത് തികച്ചും പുതുമയുളവാക്കിയ ഒരു സംഗതി. ജീവിച്ചിരിക്കുമ്പോൾ ഇംഗ്ലീഷ് വായനക്കാരുടെ ഇടയിൽ സ്ഥാനം പിടിച്ചില്ലെങ്കിലും മരണാനന്തരം ഉണ്ടായ തർജ്ജമകൾ വഴി ധാരാളം ആരാധകരുണ്ടായി. അതിൽ ചിലർ എഴുത്തുകാരും: ജെയിംസ് ജോയ്സ്, വിർജീനിയ വുൾഫ്, കാതറിൻ മാൻസ്ഫീൽഡ്, ജോർജ് ബേർണസ് ഷോ എന്നിങ്ങനെ പലരും. 44 വയസ്സിൽ മരിച്ച ആന്റന്റെ ചില കോട്സ് പറഞ്ഞിട്ട് നിർത്താം. ഡു സില്ലി തിങ്സ്, Foolishness is a great deal more vital and healthy than our straining and striving after a meaningful life. Any idiot can face a crisis. It's day-to-day living that wears you out. A good upbringing means not that you won't spill sauce on the tablecloth, but that you won't notice it when someone else does. There is nothing more awful, insulting, and depressing than banality. Chekhovinte banalityodulla bhayathe onnukoodi oonu parnjukondu maalokarkkellam paripoorna aarogyam പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് അമേരിക്കയിൽ നിന്ന് എപ്പോ വന്നു? എത്ര നാൾ അവധിയുണ്ട്? മക്കൾ എന്ത് ചെയ്യുന്നു? എന്നൊക്കെ ചോദിക്കുമ്പോൾ വായിക്കോട്ടെ വിടാൻ തുടങ്ങുന്ന ഒരു കുമരകംകാരൻ.